Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്കാം, വചനപൂരിതരാകാം, വരമേഗണമേനാഥ.
പുറപ്പാട് ഗ്രന്ഥം സംഗീതാവിഷ്കാരത്തിന്റെ മൂന്നാം ഭാഗമാണിത്. ഫറവോ പിന്നെയും കഠിനചിത്തനായപ്പോൾ കർത്താവ് ഈജിപ്തിലേക്ക് പിന്നെയും പ്രകൃതിക്ഷോഭങ്ങൾ അയച്ചു. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്തൊക്കെ കുരുക്കൾ പൊന്തിപ്പഴുത്തു, വ്രണങ്ങൾ പൊട്ടിയൊഴുകി. പിന്നെ വന്നത് മഴയാണ്, സാധാരണ മഴയല്ല, കന്മഴ. അതുകൊണ്ടും ഫലമില്ലാതായപ്പോൾ വെട്ടുകിളികളുടെ ശല്യമുണ്ടാക്കി. പിന്നെ മൂന്ന് ദിവസം ഈജിപ്റ്റ് മുഴുവൻ ഭയാനകമായ ഇരുട്ടിൽ മുങ്ങിപ്പോയി. മനുഷ്യർക്ക് ഇരുന്നിടത്തുനിന്നും നീങ്ങാൻ പോലും ഭയമായി. ഈ ശല്യങ്ങളൊന്നും ഇസ്രായേൽക്കാർ താമസിക്കുന്ന ഗോഷൻ പ്രദേശത്തെ ബാധിച്ചതേയില്ല എന്നത് കർത്താവിൻ്റെ പദ്ധതിയായിരുന്നു. അങ്ങനെ എട്ടും പിന്നെ ഒൻപതുമായി ബാധകൾ. ഓരോ തവണയും മോശ പ്രാർത്ഥിക്കുമ്പോൾ ശല്യം നീങ്ങിപ്പോയിരുന്നു. എന്നിട്ടും ഫറവോയുടെ മനസ്സ് മാറിയില്ല. അയാൾ ഇസ്രായേലരെ സ്വതന്ത്രരാക്കിയില്ല. പിന്നെ കർത്താവ് ഏറ്റവും ഭയാനകമായ പത്താമത്തെ ബാധ അയക്കുവാൻ തീരുമാനിച്ചു. ദൈവം ഇങ്ങനെ നിശ്ചയിച്ചുറച്ചു: ഞാൻ എൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കും. ശക്തമായ കരത്താൽ ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കും. അപ്പോൾ ഫറവോ എൻ്റെ ജനത്തെ വിട്ടയക്കും.
എൻ സൈന്യവും ജനവുമാം ഇസ്രായേലെ മോചിക്കാൻ ഞാൻ കർത്താവെന്നു സകല ലോകവും അറിയാൻ ഈജിപ്തിൽ നിന്നും മോചിക്കും ഈ ജനത്തെ ഞാൻ ബന്ധനത്തിൽ നിന്നും വിമോചിക്കും ബന്ധനത്തിൽ നിന്നും വിമോചിക്കും.
അവസാനത്തേതും പത്താമത്തേതുമായ ബാധ ഉണ്ടാകുന്നതിന് മുൻപ് മോശ ഇസ്രായേലിലെ ഓരോ വംശത്തിന്റെയും നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി. കർത്താവിന്റെ ആജ്ഞപ്രകാരം പുറപ്പാടിനൊരുങ്ങേണ്ടത് എപ്രകാരമെന്ന് അവരെ മോശ പറഞ്ഞു മനസ്സിലാക്കി. ജനം ഒരുങ്ങി നിന്നു. മാസത്തിന്റെ പത്താം ദിവസം ഓരോ കുടുംബവും ഓരോ ആട്ടിൻകുഞ്ഞിനെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം അത് കർത്താവിനായി ബലിയർപ്പിക്കണം. അതിൻ്റെ ചോരയെടുത്ത് വീടിന്റെ മുൻവശത്തെ കട്ടിളപ്പടിയിന്മേൽ തളിക്കണം. ആടിനെ വേവിച്ച് പുളിപ്പില്ലാത്തപ്പവും കൈപ്പിലയും ചേർത്ത് ഭക്ഷിക്കണം. നിസാൻ മാസത്തിന്റെ 14-ാം തീയതി വരെ അത് പാലിക്കണമെന്നും മോശ ജനത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ജനം ഏതു നിമിഷവും പുറപ്പെടാൻ തയ്യാറായി നിൽക്കേണ്ടതുകൊണ്ട് ഭവനത്തിലെല്ലാവരും ഒരുമിച്ച് മേശയുടെ അരികിൽ നിന്ന് തിടുക്കത്തിൽ വേണം അത് ഭക്ഷിക്കാനെന്നും മോശ വ്യക്തമാക്കിയിരുന്നു.
ജനമേ, നിങ്ങൾ കാക്കുവിൻ ഈ സ്മരണാദിനം. ആ നാൾ കടന്നുപോകും ഈജിപ്തു ദേശത്തിലൂടെ ഞാൻ. അപ്പോൾ കാത്തിടും ഇസ്രായേൽ മക്കളെ ഞാൻ. ഹനിച്ചിടും തിന്മ തൻ ശക്തിയെ ഞാൻ. ആ നാൾ ഹനിച്ചിടും തിന്മ തൻ ശക്തിയെ ഞാൻ.
ആ രാത്രിയിൽ ദൈവം ഈജിപ്തിലൂടെ കടന്നുപോയി. രക്തം പുരളാത്ത ഓരോ വാതുക്കൽ കൂടെയും ശിക്ഷയുടെ ദൂതൻ കടന്നു ചെന്നു. ഈജിപ്തിന്റെ രാജകൊട്ടാരം മുതൽ അങ്ങേയറ്റം വരെയുള്ള ഓരോ കുടുംബത്തിലെയും കടിഞ്ഞൂൽ പുത്രന്മാർ മരിച്ചു വീണു. മൃഗങ്ങളുടെ കടിഞ്ഞൂൽ ഫലങ്ങളും ചത്തുവീണു. നാട് മുഴുവൻ കൂട്ടനിലവിളിയായി. മോശയെയും അഹ്റോനെയും അപ്പോൾ വിളിച്ചു വരുത്തുവാൻ ഫറവോ ആളെ വിട്ടു. ഇസ്രായേൽ ജനത്തെയും കൊണ്ട് അതിവേഗം ഈജിപ്റ്റ് വിട്ടുപോകുവാൻ ഫറവോ ഗത്യന്തരമില്ലാതെ കൽപ്പനയിട്ടു. നാട്ടിലാകെ തിക്കും തിരക്കുമായി. ഇസ്രായേൽക്കാർ അത്യധികം ബദ്ധപ്പാടോടെ എല്ലാം കെട്ടിപ്പെറുക്കാൻ തുടങ്ങി. പേടിച്ചരണ്ട ഈജിപ്റ്റുകാർ ഇസ്രായേൽ ജനത്തിനു വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവരെ അതിവേഗത്തിൽ നാട്ടിൽ നിന്നും യാത്രയാക്കി. അന്നോളം അവരോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് പരിഹാരമെന്നോണം ഇസ്രായേൽക്കാർക്ക് അവർ ആ ദിവസം വിലപ്പെട്ട പല സാധനങ്ങളും സമ്മാനമായി കൊടുത്തയച്ചു. പൊന്ന്, വെള്ളി, വസ്ത്രങ്ങൾ, ഇങ്ങനെ പലതും. അങ്ങനെ ഇസ്രായേൽക്കാർ ഒരു സ്വതന്ത്ര ജനതയായി ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നു. അവർ രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നാടിനും ഈ പുറപ്പാടിനുമിടക്ക് വലിയൊരു മരുഭൂമിയാണ് കിടക്കുന്നതെന്ന് ജനത്തിനറിയാമായിരുന്നു. എങ്കിലും കർത്താവായിരുന്നു തന്റെ ജനത്തിന്റെ വഴി കാട്ടി. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിശലാകയായും കർത്താവ് തന്റെ ജനത്തെ നയിച്ചു. അങ്ങനെ ദൈവം മാർഗദീപമായപ്പോഴും തന്റെ ജനത്തിന്റെ മുൻപേ നടന്നു. അവർ തെക്കോട്ടാണ് നീങ്ങിയത്. അങ്ങനെ ഇസ്രായേലിയർ ഈജിപ്തിന്റെ അതിർത്തി കടന്ന് ചെങ്കടൽ തീരത്തെത്തി.
പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നിശലാകയായി മരുഭൂവിലൂടവിടുന്നു നയിക്കുന്നു. ചെങ്കടൽ തന്നിലേക്കു തന്റെ ജനത്തെ തിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തെ നയിക്കുന്നു, കാക്കുന്നു.
ഇസ്രായേൽ പുറപ്പെട്ട് ചെങ്കടൽ തീരത്തെത്തിയെങ്കിലും ഫറവോ ഇതാ കഠിനചിത്തനായി. അയാൾ സൈന്യവുമായി വീണ്ടും പുറപ്പെട്ടിരിക്കുന്നു. അത് ജനം കണ്ടു. അടിമകളായിരുന്നവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് പട്ടാളവുമായി ഫറവോ അവരെ അനുഗമിച്ചത്. ഇസ്രായേൽ നോക്കിയപ്പോൾ ഫറവോയുടെ സൈന്യം അവരെ പിന്തുടരുന്നു. പിറകിൽ സൈന്യം, മുൻഭാഗത്ത് ചെങ്കടൽ, ചെകുത്താനും കടലിനും മധ്യേ എന്നനുഭവം. ഇതാ ജനം പരിഭ്രാന്തരായി. അവർ മോശയെ കുറ്റം പറയാൻ തുടങ്ങി. പക്ഷെ മോശ കർത്താവിൽ പ്രത്യാശയർപ്പിച്ചു. സഹായത്തിനായി ദൈവത്തിൽ ശരണപ്പെട്ടു. തന്റെ ഇടയവടി കടലിനു മീതെ നീട്ടിപ്പിടിക്കാൻ ദൈവം മോശയോട് വീണ്ടും കൽപ്പിച്ചു. മോശ വടി നീട്ടിയതും കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു. രണ്ടു വശത്തേക്കും കടൽ ജലം ഒഴിഞ്ഞുമാറി. ഇരുവശത്തും മതിൽ പോലെ ജലം അത്ഭുതകരമായി ഉയർന്നു നിന്നു. ഉണങ്ങിയ നടുവഴിയിലൂടെ ഇസ്രായേൽ ജനം നടന്നു നീങ്ങി അവർ മറുകരയെത്തി.
കഠിനചിത്തനായി ഫറവോ പുറപ്പെട്ടു. വീണ്ടും ഇസ്രായേലരെ വധിക്കാൻ, ബന്ദികളാക്കാൻ. എന്നാൽ നോക്കൂ, ചെങ്കടൽ മാറുന്നു പിറകിലേക്ക്. കാറ്റു വീശുന്നു, കടൽ വറ്റി വഴിയാകുന്നു. ദൈവം തന്റെ ജനത്തെ നയിക്കുന്നു ചിരമാ.
ഇതാ ഈജിപ്ഷ്യൻ സൈന്യം. അവർ ഇസ്രായേലിയരുടെ പിറകെ പാഞ്ഞെത്തി. തെളിഞ്ഞുകണ്ട കടൽ വഴിയിലൂടെ സൈന്യവും മുന്നേറി. ശത്രു സൈന്യം നടുക്കടലിലെത്തി. ദൈവം മോശയോടപ്പോൾ വീണ്ടും വെള്ളത്തിനു മീതെ തന്റെ ഇടയവടി ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെട്ടു. മോശ അപ്രകാരം ചെയ്തു. ഇരുപുറമായി പകുത്തുനിന്ന വെള്ളം വീണ്ടും വഴിക്കുമീതെ ഉരുണ്ടുകൂടി. ഫറവോയുടെ സൈന്യം, രഥങ്ങളും കുതിരകളും കുതിരക്കാരുമെല്ലാം അങ്ങനെ കടലിൽ മുങ്ങിച്ചത്തു.
വിഴുങ്ങി കടൽ ഫറവോയിൻ സൈന്യത്തെ, വഴങ്ങി അതു ദൈവഹിതത്തിനായി. കർത്താവുയർത്തിയ കരുത്തുറ്റ കരമത് തന്റെ ജനത്തെ നയിക്കും മോശയിൻ കരമത്.
മോശയും ഇസ്രായേൽ ജനം മുഴുവനും ദൈവത്തിന് സ്തോത്രഗീതം പാടി. അഹ്റോനും സഹോദരി മറിയവും മറ്റു സ്ത്രീകളും ജനങ്ങൾക്കൊപ്പം ആടിയും പാടിയും ദൈവത്തെ സ്തുതിച്ചു. അടിമത്വത്തിൽ നിന്നും തങ്ങളെ രക്ഷിച്ച ദൈവത്തിന് ഒരു ജനമായി അവർ നന്ദി അർപ്പിച്ചു.
കർത്താവെന്നും രാജാവായി ഭരിക്കും, തന്റെ ജനത്തെ അനുസ്യൂതം. ശക്തിയും രക്ഷയും ജയവും മഹത്വവും എന്നും അവിടുത്തേതാകുന്നു. ദൈവമേ അവിടുത്തേതാകുന്നു.
ദൈവം എന്നും തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും വിളിച്ചവരെ അവിടുന്ന് കാത്തുപാലിക്കുമെന്നും നയിക്കുമെന്നും പുറപ്പാടിന്റെ തുടർ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. പരിപാടിയിലെ ശ്ലോകങ്ങൾ ആലപിച്ചത് അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവരാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം.
ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. പുറപ്പാടിന്റെ സംഗീത കഥാവിഷ്കാരം വീണ്ടും അടുത്തയാഴ്ചയിൽ.